إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا വഹുവൽ അസീസുൽ ഗഫൂർ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാക്രമം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തക്വയോട് കൂടി ജീവിക്കണമേ എന്ന് എന്നെയും ശേഷം നിങ്ങളെയും ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴുള്ള കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ജീവിതം അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത്, എല്ലാവർക്കും ജീവിതം മാക്സിമം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. യുവാക്കളായാലും ശരി, കുറച്ച് മുതിർന്ന ആളുകളായാലും ശരി, ചുരുക്കം ചില ആളുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയതും അതേപോലെ തന്നെ തക്വയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒഴികെ ഈ സമൂഹത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ സമുദായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, കൂടുതൽ ആളുകളും അടിച്ചുപൊളിയായി ജീവിതം ഹവേലായിക്കൊണ്ട് കഴിഞ്ഞു പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ പ്രവർത്തനവും അതെ അവരുടെ ജീവിത രീതിയും ശൈലിയും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നാം ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അവസ്ഥ തന്നെ നോക്കുക. ഒരു വീട്ടിൽ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ നിന്ന് വെച്ചാൽ മഗ്രിബിന് ശേഷവും ഏഷ വരെ എല്ലാവരും ഖുർആനോത്തും ദിക്റുകളുമായി ഒക്കെ ആയിക്കൊണ്ട് കഴിഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ മൊബൈൽ ഫോണും ടി വിയും സീരിയലും സിനിമയും ഒക്കെ ആയിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. എന്താണ് ഇങ്ങനെ ആകുവാൻ കാരണം? അതായത്, ദുനിയാവിനോടുള്ള അധികമായിട്ടുള്ള ആഗ്രഹങ്ങളും അതേപോലെ തന്നെ പല രീതിയിലുള്ള ഇബ്ലീസിൻ്റെ കടന്നുകയറ്റവുമാണ്. മൊബൈൽ ഫോണ് വലിയൊരു ഇബ്ലീസാണ്. അതായത്, ഇബ്ലീസിൻ്റെ ഒരു വലിയൊരു യന്ത്രമായി മാറിയിരിക്കുകയാണ്. അതിലുള്ള ഫേസ്ബുക്കായാലും ശരി, ഇൻസ്റ്റാഗ്രാമായാലും ശരി, ഇങ്ങനെ ഒരാൾക്ക് കിയാമത്ത് നാൾ വരെ സ്ക്രോൾ ചെയ്താലും തീരാത്ത സംഗതികളാണ് ഇതിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൻ്റെ ആയിക്കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. വീട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ്. അതായത്, നമസ്കാരം പോലും പല ആളുകൾക്കും കലാകുകയാണ്. അതായത്, ജമാഅത്തിന് പോയി നിസ്കരിക്കാത്തത് മാത്രമല്ല, വീട്ടിലിരുന്ന് കൊണ്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമസ്കാരം പോലും കലാക്കിക്കൊണ്ട് വരികയാണ്. ഇതിൽ നിന്ന് കാണുന്ന എന്തൊക്കെയാണ്? വളരെ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത കാര്യങ്ങളും. ഈ കുട്ടികളുടെ സംസ്കാരം, അതായത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ സംസ്കാരം, ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും ഉപയോഗിക്കുന്ന കുട്ടികളുടെ സംസ്കാരം തമ്മിൽ നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതും മനസ്സിലാവും. അതായത്, അവരുടെ ഭാഷ മാറി വരുന്നത് കാണാം, അവരുടെ സ്വഭാവം മാറി വരുന്നത് കാണാം, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി വരുന്നത് കാണാം, അതേപോലെ തന്നെ എല്ലാത്തിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അതായത്, അത് ഒരു 10 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ കുട്ടികൾക്ക് ആറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ഭാഷയും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ മറ്റുള്ള കുട്ടികളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പോലും മറ്റുള്ള കുട്ടികളിലേക്ക് പോലും ഇത് പകരുന്നത് കാണാം. അപ്പോൾ ഇവർ ഇത് കണ്ട് വന്നിട്ട് സ്കൂളിൽ നിന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെ ചർച്ച ചെയ്യുമ്പം കുട്ടികളിലേക്ക് പകരുകയാണ്. അപ്പോൾ അവർ അത് വീട്ടിൽ പോയിട്ട് അവർ പറയുമ്പോൾ രക്ഷിതാക്കൾ വിളിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തായാലും വളരെ അധികം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ട് വരികയാണ്. ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പം ഇത് നമ്മളുടെ വീട്ടിലുള്ള അവസ്ഥയാണ്. ഇനി നമ്മുടെ സ്കൂളുകളുടെ അവസ്ഥ എന്താണ്? സ്കൂളുകളിൽ മൊത്തം അടിച്ചുപൊളിയാണ്. അതായത്, എന്തൊക്കെ രീതിയിൽ നമ്മൾ ഈ റീൽസുകളിലും അതേപോലെ തന്നെ ഈ സിനിമകളിലും മൊബൈലിലൊക്കെ കാണുന്ന കാര്യങ്ങളുണ്ടോ അതൊക്കെ പോയി പ്രാക്ടിക്കലാകാൻ വേണ്ടിയുള്ള ഒരു വേദിയാണ് ഈ സ്കൂളുകളായി മാറിയിരിക്കുന്നത്. സ്കൂളുടെ ഒരു മോറൽ വശം അത് വേറെ ഇത്. അതുപോലെ തന്നെ അവരുടെ ശാരീരികമായിട്ടുള്ള ദോഷങ്ങളും മാനസികമായിട്ടുള്ള ദോഷങ്ങളും ഒക്കെ അതും പേറിക്കൊണ്ട് നടക്കുകയാണ്. അതായത് മയക്കുമരുന്ന് പോലുള്ള അതേപോലെ തന്നെ അശ്ലീലങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സ്കൂളിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അള്ളാഹു നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ല. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ഹയാത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചു എന്തിനു വേണ്ടി? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി. വഹുവൽ അസീസ് വഫൂർ, അവൻ പ്രതാപിയും അതേപോലെ തന്നെ വളരെയധികം പൊറുക്കുന്നവരുമാണ്. അപ്പോൾ അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയൊന്നുമല്ല. നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല, അതായത് നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് ഹയാത്തും മൗത്തും ഹയാത്തും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിൽ ഏറ്റവും നല്ല പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പരീക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് സ്വർഗവും അത് ഏറ്റവും മോശമായ പ്രവൃത്തികളിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നവർക്ക് നരകവും തരുവാൻ വേണ്ടിയാണ്. ഇതൊരു പരീക്ഷണ ഭൂമിയാണ്. ഒരു ലക്ഷ്യമില്ലാതെ അള്ളാഹു നമ്മളിവിടെ സൃഷ്ടിച്ചിട്ടേയില്ല. ഉമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്? എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു. അതിന് വേണ്ടിയല്ലാതെ, അതിനുവേണ്ടി മാത്രമാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യരെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ ആരാധനയിൽ ആയിക്കൊണ്ടുള്ള പ്രവൃത്തികളായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ നിലകൊള്ളേണ്ടത് അള്ളാഹുവിന് വേണ്ടിയും അവൻ്റെ ദീനിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണോ, ഇന്ന സ്വലാത്തി നുസ്കിയോ മഹിയായോ മാത്തിലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മളെന്താണ് ഇത് 17 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ദിവസം പറഞ്ഞില്ല സുന്നത്തിൽ പിന്നെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ? ഇന്ന സ്വലാത്തി നുസ്കി, എൻ്റെ നമസ്കാരം എൻ്റെ ബലികർമ്മം എൻ്റെ ഇന്ന സ്വലാത്തി നുസ്കിയോ മഹിയായോ മാത്തി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും ഒക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മളുള്ള സമയം മുഴുവനും ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ കഴിയാണ്. അപ്പോൾ ഇങ്ങനെ ആയാൽ എന്താ സംഭവിക്കുക? ഇനിയിപ്പോൾ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് വന്നിട്ടുണ്ട്, ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ തുടങ്ങിയിട്ടുണ്ട്, അതിൽ ഉള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ 39 ദിവസമാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ 39 ദിവസവും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? കൊടിയ ഹറാമുകളാണ് സംഭവിക്കാൻ പോകുന്നത്. ചില പണ്ഡിതന്മാർ ഇത്ര പോലും പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ വേൾഡ് കപ്പ് കാണുന്നത് പോലെ ഹറാമാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ശരീരത്തിൽ അനുവദിച്ചിട്ടുള്ള കായിക മത്സരങ്ങൾക്ക് മാത്രമാണ് പ്രൈസ് കൊടുക്കാൻ പാടുള്ളൂ. അതായത് കുതിര ഓട്ട മത്സരം, ഒട്ടകോട്ട മത്സരം, അമ്പെയ്ത്ത് മത്സരം, ഇതൊക്കെയാണ് ശരീരത്തിൽ അനുവദിച്ചിട്ടുള്ള കായിക വിനോദങ്ങൾ, കായിക മത്സരങ്ങൾ. ഇതിന് മാത്രമാണ് പ്രൈസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ബാക്കിയുള്ള മത്സരങ്ങൾക്ക് പ്രൈസ് കൊടുക്കുന്നത് അത് ചൂതാട്ടവുമായിട്ടുള്ള ഒരു താരതമ്യം അതിന് വരുന്നത് കൊണ്ട് തന്നെ ചില പണ്ഡിതന്മാരുടെ ലക്ഷ്യമുള്ള പണ്ഡിത സംഘടന തന്നെ അതിനെതിരെ ഫത്വ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഇങ്ങനെയുള്ള കളികൾ കാണുന്നതും അതേപോലെ തന്നെ സംഘടിപ്പിക്കുന്നതൊക്കെ ചൂതാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇത് കളിക്കുന്ന ആളുകൾ എങ്ങനെയാണ് കളിക്കുന്നത്? ഔറത്ത് വെളിവാക്കിക്കൊണ്ടല്ലേ കളിക്കുന്നത്? മുട്ടുമുതൽ തുടമുതൽ മുട്ട വരെയുള്ള ഭാഗങ്ങൾ എല്ലാ ടീമിലുള്ള ആളുകളും. സൗദി അറേബ്യയേറ്റം കുറച്ചൊന്ന് മറക്കുന്നുണ്ട്, ഒരു ഉള്ളിലൊരു ഇതിട്ടിട്ട്. ചില ടീമുകൾ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കണ്ടത് ഇതുവരെയുള്ള, അതായത് അവർ ചെറിയൊരു നമ്മൾ ബോക്സർ ഷോർട്സ് ഇല്ലേ അതുപോലുള്ള ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ കാണുകയാണ്. അതായത് ഔറത്ത് കൊള്ളുവാന്ന്. അപ്പം ആണുങ്ങൾക്ക് തന്നെ ആണുങ്ങളുടെ ഔറത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീകളടക്കം ഇരുന്നു കൊണ്ട് ഇത് കാണുകയാണ്. അപ്പോൾ എന്താണ്, ഇതൊരു കൊടിയ ഹറാമാണ് നടക്കുന്നത്. അതായത് ഇതൊക്കെ നമ്മളെന്താണ്, സാരിയില്ല അതൊരു വിനോദമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിടുകയാണ്. പക്ഷേ വിനോദമല്ല, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് വിനോദം ഉണ്ടായിട്ടില്ലേ? അതായത് പള്ളിയിൽ വെച്ചിട്ട് അഭ്യാസികൾ വന്നപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ലേ? അതേപോലെ തന്നെ ഐഷ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മറയായി നിന്നുകൊണ്ട് അത് കാണിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ അതൊന്നും ഇങ്ങനെയല്ല. കാരണം എന്താണ്, അതിന് മ്യൂസിക്കിൻ്റെ അടമ്പടിയില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കാണിച്ച അഭ്യാസത്തിന് മ്യൂസിക്കിൻ്റെ അടമ്പടിയില്ല. ഇന്ന് വേൾഡ് കപ്പ് തുടങ്ങുന്നത് എങ്ങനെയാണോ, വളരെ മോശമായിട്ടുള്ള മ്യൂസിക്കും ഭയങ്കരമായിട്ടുള്ള സോങ്ങും ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഡാൻസൊക്കെ കാണിച്ചുകൊണ്ടാണ് വേൾഡ് കപ്പ് തുടങ്ങുന്നത്. അതിനുശേഷം എന്താണ്, ആണുങ്ങളും പെണ്ണുങ്ങളും മിങ്കിളാകുകയാണ്. അതായത് ഗാലറിയിൽ ഫുള്ള് ആണുങ്ങളും, അതായത് അവർക്ക് മറച്ചതും മറക്കാത്തതും എല്ലാ രീതിയിലുള്ള ആണുങ്ങളും ഫുള്ള് മിങ്കിളാണ്, ചാടുകയാണ്, തുള്ളുകയാണ്, എല്ലാം ഡയറക്റ്റ് കാണുന്ന സ്ഥിതിയാണ്. ഇനി ടി വിയിൽ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ, നമ്മൾ കുടുംബവും നമ്മൾ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് വളരുകയാണ്. ഇതൊക്കെ കണ്ടിട്ടാണ്, അതായത് ആസ്വദിക്കുകയാണ്. അതായത് ഇപ്പോൾ US ലൊക്കെയാണ് നടക്കുന്നത്, അവിടെയൊക്കെയുള്ള ഗാലറിയിലുള്ള ആളുകളൊക്കെ അവർക്ക് മറിച്ച് എല്ലാവരും പർദ്ദയിലാണ് വന്നിരിക്കുന്നത്, അല്ല പർദ്ദേനക്കാ വന്നിട്ടിട്ടൊന്നല്ല അവിടെ വന്നിരിക്കുന്നത്. അത് വളരെ മോശമായ രീതിയിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുമോ? ഇതിപ്പോൾ എന്താ പറയുക, ഇപ്പം ദഫ് മുട്ടല്ല അനുവദിച്ചത് കൊണ്ട് ഇപ്പം കല്യാണ വീട്ടിലൊക്കെ എന്താണ് നടക്കുന്നത്? ട്രിപ്പിൾ ഡ്രമ്മും ജാസും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ മ്യൂസിക്. അതിന് ന്യായീകരണം പറയുന്നതാണ് നബിസല്ലാ വസ്ലം കാലത്ത് ദഫും ഒട്ടെല്ലാം അനുവദിച്ചിരുന്നതാണ്. അതേപോലെ നബിസല്ലാ വസ്ലം കാലത്ത് ഒരു അഭ്യാസം കണ്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ വിനോദങ്ങളും അനുവദനീയമാണ്. അതേപോലെ തന്നെ ഏത് രീതിയിൽ നമുക്ക് വിനോദങ്ങൾ കാണാൻ പറ്റും, എങ്ങനെയായാലും പ്രശ്നമില്ല. മ്യൂസിക് ഉണ്ടായാലും പ്രശ്നമില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ആയാലും ഒന്നും പ്രശ്നമില്ല എന്നുള്ള കോലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ എന്തെങ്കിലും ഒരു തെളിവിനെ അവർ അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുവന്ന് അതിന് എല്ലാത്തിനും നമ്മൾ തെളിവ് കണ്ടെത്തുക. അപ്പോൾ ഇത് വേറെ ഒരു കാര്യം. പിന്നെ നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ കുറേ കണ്ടുകഴിഞ്ഞു. ഇപ്പം വേൾഡ് കപ്പിൻ്റെ കളിക്കാരെയും അതേപോലെ തന്നെ കളിയൊക്കെ കുറേ കണ്ടുകഴിഞ്ഞ് ആവേശം മൂത്ത് പിന്നെ നമ്മുടെ കുട്ടികളും നമ്മളൊക്കെ മുടിവെട്ടാനും അവരെ പോലെ മുടി വെട്ടാൻ തുടങ്ങും, അവരെ പോലെ വസ്ത്രം ധരിക്കാൻ തുടങ്ങും, അവരെ പോലെ തന്നെ നടക്കാൻ തുടങ്ങും, അവരെ പോലെ ആഹ്ലാദിക്കാൻ തുടങ്ങും, അവരെ പോലെ തുള്ളിക്കളിക്കാൻ തുടങ്ങും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കൺട്രോളില്ലാണ്ട് നമ്മളായി മാറും. അപ്പോൾ അനുകരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ നമ്മളെന്താണ്, നമ്മൾ നമ്മളതായി സ്വീകരിക്കുകയും നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ രണ്ട് മൂന്ന് കാരണങ്ങളായിരുന്നു ഇത് കാണാതിരിക്കാം. പിന്നെ ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. ഇങ്ങനെയുള്ള വേൾഡ് കപ്പ് ഗെയിംസിനെ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഫുട്ബോൾ ഗെയിംസിനെ കൊണ്ടോ ഒന്നും നമുക്ക് ദുനിയാവിയായിട്ടോ അല്ലെ ആഹ്രത്തിലോ ഒരു ഉപകാരമോ നമുക്കില്ല. എന്തെങ്കിലും ഉപകാരമുണ്ടോ? അപ്പോൾ എന്താണ്, നമ്മൾ മണിക്കൂറുകളോളം ഇതിൻ്റെ പിന്നിൽ ഇരുന്നുകൊണ്ട് കളയുകയാണ്. അപ്പോൾ നമ്മൾ സമാധാനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും സമാധാനം കണ്ടെത്താൻ കഴിയും. സമാധാനം കണ്ടെത്തുന്ന ഒരു മുസ്ലിം സമാധാനം കണ്ടെത്തുന്നത് എന്തിലാണ്? അല്ലാതെ ദിക്രില്ലാഹി റഹ്മാനിൽ ഖുലൂബ്. അവൻ്റെ മനസമാധാനവും അവൻ മനസ്സിന് ശാന്തി കണ്ടെത്തേണ്ടതും ദിക്ർ അള്ളാഹുവിൻ്റെ ദിക്രിലാണ്. ഖുർആൻ ഓതിക്കൊണ്ടാണ്, ദിക്ർ സ്ഥിരമാക്കിക്കൊണ്ടാണ്, അവന് ഇൽമ് തേടിക്കൊണ്ടാണ്, ഇതിലൊക്കെയാണ് അവൻ സമാധാനം കണ്ടെത്തേണ്ടത്. നമ്മൾ ആർക്കെങ്കിലും നമുക്ക് ഫുട്ബോളിൽ സമാധാനം കണ്ടെത്താൻ കഴിയോ? അല്ലെങ്കിൽ ക്രിക്കറ്റ് സമാധാനം കണ്ടെത്താൻ കഴിയോ? ഇല്ല, കണ്ടെത്താൻ കഴിയില്ല. ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ്. നമുക്ക് ദുനിയാവിയായിട്ടും അതേപോലെ തന്നെ ഉഹ്റവിയായിട്ടും നമുക്ക് ഒരു ഉപകാരവും ഇതിനെ കൊണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാണുന്ന ആളുകൾ ആലോചിക്കുക, ഇത്രയും കാര്യങ്ങൾ ഇതിന് എതിരായിട്ടുണ്ട്. അതായത് ഇത് ഹറാമാന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. അപ്പോൾ അനുവദിക്കുന്ന ആളുകൾ തന്നെ എങ്ങനെയാണ് അനുവദിക്കുന്നത്? ഇങ്ങനെയുള്ള മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കാണാമെന്നുള്ള രീതിയിൽ മാത്രം. അത് കാണുന്നതിനേക്കാട്ടി കൂടുതൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അത് കണ്ടുകൊണ്ട് ഒരു ഉപകാരമില്ല. ഇപ്പോൾ കളിച്ചിട്ടുണ്ട് കായികമായിട്ടും അത് ആരോഗ്യപരമായിട്ടും ഒക്കെ കുറച്ചൊരു ഉപകാരം ഉണ്ടായി എന്ന് വരാം. അതും ഓർക്കം കുറച്ചിട്ട് കളിച്ചാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇതിന് ആവേശം കൊള്ളുന്ന ആളുകളും മുസ്ലിങ്ങൾ തന്നെയാണ്. പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഫ്ലക്സുകൾ വെച്ചുകൊണ്ടൊക്കെ ഇതിനെ വളരെ ഒരു വലിയ പെരുന്നാൾ പോലെ ആഘോഷിക്കുന്നു. ഇനിയിപ്പം ജയിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ടീം ജയിച്ചു കഴിഞ്ഞാലുള്ള ആഘോഷം ഭയങ്കരമായിട്ടുള്ള ആഘോഷമായി. അന്ന് ബീറുവിൻ്റെ കുപ്പി പൊട്ടലും അങ്ങനെയുള്ള പല രീതിയിലുള്ള ഹറാമായിട്ടുള്ള കൊടിയ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ വരെ അന്ന് നടക്കും. അപ്പോൾ ആര് ജയിച്ച് ആര് തോറ്റെന്നുള്ളതല്ല, ഈ 40 ദിവസം കഴിയുമ്പോൾ ഞാൻ ജയിച്ചോ അല്ലെങ്കിൽ ഷെയ്ത്താൻ ജയിച്ചോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏത് ടീം ജയിച്ചെന്നല്ല, അർജന്റീന ജയിച്ചോ അല്ലെങ്കിൽ ബ്രസീൽ ജയിച്ചോ എന്നുള്ളതല്ല. ഈ 40 ദിവസം കഴിയുമ്പോൾ ഞാൻ ജയിച്ചോ, എൻ്റെ എത്ര തഹജ്ജുദ് നമസ്കാരം പോയി, തഹജ്ജുദ് നമസ്കരിക്കേണ്ട അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞ ആ സമയം ഞാൻ എത്ര പാഴാക്കി. എല്ലാം പാഴാക്കാണ് കളികളൊക്കെ ഉള്ളത്. പാഴാക്കി നിസ്കരിക്കുന്നത് തഹജ്ജുദ് നിസ്കരിക്കേണ്ട സമയത്തിലാണ് ഇത് പോയിട്ട് മുമ്പിലിരുന്നുകൊണ്ട് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ എത്ര സ്വഭയ നിസ്കാരം പോയി. ഈ പാതിര മുഴുവനും രാത്രി മുഴുവനും ഇത് കണ്ടിട്ട് സ്വഭയ നിസ്കാരം ഉണ്ടാവുമോ? അന്നേരം കിടന്നുറങ്ങിയല്ലേ ചെയ്യാം. അപ്പോൾ എത്ര സ്വഭയ നിസ്കാരം പോയി. അപ്പോൾ ഇതൊന്ന് എണ്ണി നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഇത് ആര് ജയിച്ചെന്നുള്ളത്. ബ്രസീൽ ജയിച്ചോ അർജന്റീന ജയിച്ചോ അല്ലെങ്കിൽ ഞാൻ ജയിച്ചോ അല്ലെങ്കിൽ ഷെയ്ത്താൻ ജയിച്ചോ. എല്ലാ ഭൂരിഭാഗം ആളുകൾക്കും ഷെയ്ത്താൻ ജയിച്ചു എന്നുള്ള ഉത്തരവേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഷെയ്ത്താനെ കൊണ്ടുവന്ന ഈ ഒരു ഗെയിം കൊണ്ട് കുറേ മുസ്ലിങ്ങളുടെ കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ നമസ്കാരവും വിവാദത്തോളൊക്കെ പായാക്കാൻ കഴിഞ്ഞു. ജമാഅത്തിൻ്റെ സമയമാണ്, ആരും എണീച്ചു പോകുന്നില്ല. കല്ലിൻ്റെ ഹരത്തിൽ ജമാഅത്തിൻ്റെ സമയത്ത് പോലും ഇനിയിപ്പോൾ നിസ്കാരം കലായി തന്നെ അധികം ആൾക്കാർക്കും പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് എന്തുള്ളത്, നമ്മുടെ ജീവിതം ഉള്ളത്. അധികം ആളുകളും ഒരു ഹവേലായിക്കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോകാം. ഇങ്ങനെ ഒരു ഹവേലായിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ നമുക്ക് അനുകരിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കളിക്കാരെയും അതേപോലെ തന്നെ ഈ മോഡൽസിനെയും ഒക്കെ അനുകരിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ? നമ്മളെല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നിങ്ങൾ എന്താണ് അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞു സുദർശന പിൻപറ്റണം. നമ്മൾ ഫത്തബിയൂനി യുഹിബ്ബുക്കും അള്ളാഹു, അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. വയഫിറുലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരികയും ചെയ്യും. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു അത്യന്തം പൊറുക്കുന്നവനും കാരുണ്യവാനും. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ പിൻപറ്റേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള ദീനെയാണ്. അല്ലാണ്ട് അതിൽ നിന്ന് നമ്മളെ വൈദറ്റിക്കുന്ന പല കാര്യങ്ങളെല്ലാം നമ്മൾ പിൻപറ്റിയിട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ പിൻപറ്റിയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു നമ്മളെ ഏതൊരു വൈക്കാണോ നമ്മൾ പോകുന്ന ആ വൈക്കേക്ക് നമ്മൾ തിരിച്ചു പോകും. ഇപ്പം തന്നെ ഒരു വലിയൊരു തലമുറ ഒന്നും വളർന്നു വരുന്നില്ല. ഇപ്പം പള്ളികൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ പള്ളിയിൽ കാണാനില്ല. അതായത് യുവാക്കളായിട്ടുള്ള കുട്ടികൾ ഒരു ദീനി ബോധത്തോടുകൂടി വന്നിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നത് സ്വന്തം ഒരു തെക്കുവയോടുകൂടിയിട്ടും അതേപോലെ തന്നെ സ്വന്തം പ്രതിഫലേച്ഛയോടുകൂടിയും നിസ്കരിക്കുന്ന കുട്ടികളൊന്നും ഇപ്പം അധികം കാണാനില്ല. അവരാണ് വളർന്നു വരുന്നത്, അങ്ങനെയുള്ള കുട്ടികളാണ് വളർന്നു വന്നിട്ട് വലിയ ആളുകളാകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ്റെ അവസ്ഥ പോലും വളരെ ദയനീയമായിട്ടാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും അതേപോലെ തന്നെ ഇതിനൊക്കെ പരിഹാരം കാണേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികളെ നമ്മളെങ്ങനെ വളർത്തണം, ഫുട്ബോൾ കളി കാണിച്ചിട്ട് വളർത്തണോ അല്ലെങ്കിൽ IPL കാണിച്ചിട്ട് വളർത്തണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതിലേക്കൊക്കെ കുട്ടികൾ ഇൻട്രസ്റ്റ് കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ തടയാൻ നമുക്ക് കഴിയും. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ യഥാക്രമം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും, വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹി വഹ്ദാ, വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ യഥാക്രമം പാലിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കണമെന്ന് നിങ്ങളെയും എന്നെയും ഉണർത്തുകയാണ്. നാം നമ്മുടെ ജീവിതം വളരെ മോശമായ രീതിയിൽ ഹവയിലായിക്കൊണ്ട് പായായി കളയേണ്ട ഒരു സംഗതിയല്ല. കാരണം മരണം വിദൂരമില്ല. എന്തേനെയായാലും ഒരു ദിവസം നാം ഇവിടുന്ന് മരിച്ചിട്ട് പോകേണ്ടതാണ്. അപ്പം ഈ മരണം വരുന്നതിന് മുമ്പ് നാം മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. നമ്മൾ ഏതൊരാളും മരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവനോട് ചോദിക്കപ്പെടുന്ന 3 ചോദ്യങ്ങളുണ്ട്. അത് അവൻ്റെ സിലബസാണ്. അവൻ ആദ്യമായിട്ട് അവൻ നിർബന്ധമായിട്ടും ഈ ദുനിയാവിൽ നിന്ന് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട ഒരു സിലബസാണ്. ആ സിലബസ് അവൻ പഠിച്ചിട്ടില്ല, ആ കാര്യങ്ങൾ അവൻ പഠിച്ചിട്ടില്ല, ആ കാര്യങ്ങൾ അവന് അറിയില്ല, ആ കാര്യങ്ങൾ അവൻ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ അവനിക്ക് ഭയാനകമായിട്ടുള്ള ശിക്ഷ കബറിൽ നിന്ന് വരാനുണ്ട്. ഇത് കബറിൽ നിന്നല്ല തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഈ ശിക്ഷ തുടങ്ങുന്നത് അവന് മരണം ആസന്നമാകുമ്പോൾ തന്നെ ഈ ശിക്ഷ ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു അൻസാരിയുടെ മരണത്തിന് ശേഷം കബറെടുക്കാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക് പോയി. അതായത് ഇമാം അബൂദാവൂദും അതേപോലെ തന്നെ ഇമാം അഹ്മദും റിപ്പോർട്ട് ചെയ്ത, ബറായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അപ്പോൾ അദ്ദേഹം ഖബർസ്ഥാനിലേക്ക് പോയി എന്നിട്ട് ഈ മയ്യത്തിനെ ലഹ്ഡിലേക്ക് വെച്ചു. വെച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ലിൻ്റെ മേൽ പോയിരുന്നു. ഒരു കല്ലിൻ്റെ മേൽ പോയി ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വടിയുണ്ടായിരുന്നു കയ്യിൽ. ആ വടി കൊണ്ടിങ്ങനെ നിലത്തിങ്ങനെ വരക്കുകയാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ സഹാബാക്കളൊക്കെ വന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ തലയിൽ ഒരു പക്ഷി വന്ന് നിന്ന പോലെയാണ് എല്ലാവരും ഇരുന്നിട്ടുള്ളത്. ഒരു പക്ഷി വന്ന് നിന്നിട്ട് ആ പക്ഷി പറന്നു പോകണ്ടെന്നുള്ള നിലക്കാണെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുക? ഒരളക്കം ഉണ്ടാവില്ല, ഒരു അനക്കം ഉണ്ടാവില്ല. അങ്ങനെ നിശബ്ദമായിക്കൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി അവിടെ ഇരിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖബറിൽ നിന്നുള്ള അദാബിനെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടിക്കൊള്ളി. ഖബറിൽ നിന്നുള്ള അദാബിനെ കൊണ്ട് നിങ്ങൾ കാവലിനെ തേടിക്കൊള്ളു. 3 പ്രാവശ്യം പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2-3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതായത് നിങ്ങളിൽ നിന്ന് ഒരു നല്ല വിശ്വാസിയായിട്ടുള്ള ഒരു അടിമക്ക് മരണമാസന്നമായി കഴിഞ്ഞാൽ ആകാശത്തിൽ നിന്ന് മലക്കുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇങ്ങനെയുള്ള മലക്കുകളാണ്, അതായത് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ള വെളുത്ത മുഖമുള്ള മലക്കുകൾ വരികയാണ്. ആ മലക്കുകൾ വന്നിട്ട് ഈ വ്യക്തിക്ക്, അതായത് മരണമാസന്നമായിട്ടുള്ള വ്യക്തിക്ക് കണ്ണെത്താ ദൂരത്തോളം അവർ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് ചുറ്റും. ഇവർ വരുമ്പോൾ 2 സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് ഒരു നല്ലൊരു പരവതാനി, അതേപോലെ തന്നെ സുഗന്ധങ്ങളും, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങളും ഈ മലക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് മലക്കുൽ മൗത്ത് വരിക. മലക്കുൽ മൗത്ത് വന്നിട്ട് ഈ ആത്മാവിനോട് പറയാം, അതായത് നല്ലതായിട്ടുള്ള ആത്മാവേ പുറത്ത് വരുമെന്ന് പറയാം. അപ്പം ഈ ആത്മാവ് എന്താണ്, ഒരു പൂജയിൽ നിന്ന് വെള്ളം എങ്ങനെയാണ് ഒഴുകി വരുന്നത് അതേപോലെ സ്മൂത്തായിക്കൊണ്ട് നല്ല രീതിയിൽ ഈ ആത്മാവ് പുറത്തേക്ക് വരാം. അപ്പോൾ ഈ ആത്മാവിനെ മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള മലക്കുകളൊക്കെ അത് അദ്ദേഹത്തെ മലക്കുൽ മൗത്തിൻ്റെ അടുത്ത് വാങ്ങുകയാണ്. വാങ്ങിയിട്ട് ഈ കൊണ്ടുവന്ന പരവതാനിയിൽ അത് പൊതിയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ സുഗന്ധവും പരട്ടാണ്. അപ്പം ഈ ഭൂമിയിലുള്ള ഏറ്റവും നല്ല കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധം അതിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ ഈ ആത്മാവിനെയും കൊണ്ട്, അതായത് ഈ പരവതാനിയിൽ പൊതിഞ്ഞ ആത്മാവിനെയും കൂടി ഈ മലക്കുകളിന് മുകളിലോട്ടേക്ക് പോകാം. അപ്പോൾ മുകളിലോട്ടേക്ക് പോകുന്ന നേരം അവിടെയൊക്കെ ഉള്ള മലക്കുകളൊക്കെ ചോദിക്കാണ്, ഇതാരാണ് ഇതാരാണ് ഇതാരാണ്. അപ്പം അദ്ദേഹം പറയുകയാണ്, ഇന്നേ വ്യക്തിയുടെ മകനായ ഇന്ന വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഈ ഭൂമിയിൽ നിന്ന് ഏതൊക്കെ നല്ല രീതിയിൽ ജനങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, ഏതൊക്കെ നല്ല പേരുകൾ വിളിച്ചിട്ടുണ്ടോ, അതൊക്കെ ഈ മലക്കുകൾക്ക് ഈ മലക്കുകൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒന്നാം ആകാശത്തെത്തുന്നു. അപ്പോൾ ഒന്നാം ആകാശത്തെത്തുമ്പോൾ ആരാണെന്ന് ചോദിക്കുന്നു, ഇന്ന വ്യക്തിയാണെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വാതിൽ തുറക്കപ്പെടുന്നു. രണ്ടാം ആകാശത്തെത്തുന്നു. അപ്പോൾ ഈ ഒന്നാം ആകാശം മുതൽ രണ്ടാം ആകാശം വരെ വീണ്ടും കുറേ മലക്കുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്നൊക്കെ. അപ്പോഴൊക്കെ നല്ല പേരുകൾ പറഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ ഇന്ന വ്യക്തിയുടെ ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താം. അപ്പോൾ രണ്ടാം ആകാശത്തേക്ക് എത്താം, അവിടെയും വാതിൽ തുറക്കാം. മൂന്നാം ആകാശത്തേക്ക് എത്തുന്നു, നാല് അഞ്ച് ആറ് ഏഴാം ആകാശത്തേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ നിന്ന് അള്ളാഹു പറയുന്നു, അതായത് ഇദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തിയ പുസ്തകം ഉണ്ടല്ലോ, അത് ഇല്ലിയും വെക്കാൻ, ഏഴാനാകാശത്തിലുള്ള ഇല്ലിയും വെക്കാനും ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് തിരിച്ചേക്കാനും വേണ്ടി പറഞ്ഞു, തിരിച്ചുകൊണ്ടുപോകാനും പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വരികയാണ്, ഇദ്ദേഹത്തിൻ്റെ കബറിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ആത്മാവ് വരികയാണ്. അപ്പോൾ അവിടെ എത്തിയ ഉടനെ തന്നെ രണ്ട് മലക്കുകൾ വരികയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ എണീച്ചിരുത്തുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക്ക, നിൻ്റെ റബ്ബാരാണ്? അപ്പോൾ ഇദ്ദേഹം പറയും, റബ്ബി അള്ളാഹ്, എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയും. ഇദ്ദേഹത്തോട് പിന്നെ ചോദിക്കാണ്, ഒമാ ദീൻ, നിൻ്റെ ദീൻ ഏതാണ്? അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എൻ്റെ ദീൻ ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയും. പിന്നെ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അതായത് മൻ നബി ഉക്ക, നിൻ്റെ നബി ആരാണ്? അപ്പോൾ നബി മുഹമ്മദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോൾ എന്തായി, ഇദ്ദേഹം പറഞ്ഞു, എന്നിട്ട് ഇദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, അതായത് നീ ഭൂമിയിലുണ്ടായപ്പോൾ നീ എന്താ ചെയ്തെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ കലാമ ഓതുകയും അത് അതിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ മുകളിൽ നിന്നൊരു ശബ്ദം വരികയാണ്, ഇദ്ദേഹം എൻ്റെ അടിമ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്നുള്ള ഒരു മെത്ത അവിടെ തയ്യാറാക്കാനും അതേപോലെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുവാനും വേണ്ടിയും അള്ളാഹു ഈ മലക്കുകളോട് കൽപ്പിക്കാം. എന്നിട്ട് സ്വർഗത്തിൽ നിന്നൊരു കവാടം അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് തുറക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഈ കവാടം തുറന്ന ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ള എല്ലാ അനുഭൂതികളും അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് എത്താണ്. കബറ് വിശാലമാക്കാൻ പറയുകയാണ്, കബറ് വിശാലമാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണെത്തുന്ന ദൂരത്തോളം കബറ് വിശാലമാക്കപ്പെടുന്നു അവിടെ. അങ്ങനെ ഇദ്ദേഹം അവിടെ കിടക്കുമ്പോൾ ഒരു വളരെ സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തി അവിടെ കിടന്നു വരിക, നല്ല സുമുഖനായിട്ടുള്ള നല്ല ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു വ്യക്തി അവിടെ കിടന്നു വരികയാണ് ഇദ്ദേഹത്തിൻ്റെ കബറിലേക്ക്. അപ്പം ഇദ്ദേഹം ചോദിക്കുകയാണ്, നീ ആരാണ്? ഞാൻ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് തോന്നുന്നുണ്ടല്ലോ, സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നവനെ പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വ്യക്തി പറയാണ്, ഞാൻ നിൻ്റെ സൽക്കർമ്മങ്ങളാണ്, ഞാൻ നിൻ്റെ സൽക്കർമ്മങ്ങളാണ് എന്ന് പറയാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, അള്ളാഹുവെ, ഖിയാമനാൾ നീ അടുപ്പിക്കണേ, ഖിയാമത്തനാൾ അടുപ്പിക്കണേ, എൻ്റെ സമ്പത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും എന്നെ മടക്കണേ എന്ന് ഇദ്ദേഹം പറയാണ്, ഈ നല്ലവനായിട്ടുള്ള വ്യക്തി. ഇനി മോശമായി ജീവിച്ചൊരു വ്യക്തി, അതായത് ഒരു മോശമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണമാസന്നമായി കഴിക്കുന്നത്. അപ്പോൾ എന്താണ്, അപ്പോഴും മലക്കൾ വരികയാണ്. എങ്ങനെയുള്ള മലക്കൾ വരുന്നത്? വളരെ ഭയാനകമായിട്ടുള്ള മലക്കൾ, അതായത് വളരെയധികം പേടിപ്പെടുത്തുന്ന മലക്കൾ വരികയാണ്. ഈ മലക്കളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ചാക്ക് പോലത്തെ ഒരു തുണിയാണുള്ളത്, വളരെ റഫായിട്ടുള്ള തുണിയാണ്. ഈ മലക്കുകളും വന്നിട്ട് ഇവൻ്റെ കണ്ണെത്താ ദൂരത്തോളം അവരിയിരിക്കുകയാണ്. പിന്നെ മലക്കുൾ മുഖത്ത് വരികയാണ്. മലക്കുൾ മുഖത്ത് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് പറയാണ്, ദുഷിച്ച ആത്മാവ് എന്നീ പുറത്തിറങ്ങിയെന്ന് പറയും. അപ്പോൾ ഈ ആത്മാവ് എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് വിരഹിക്കും. പിന്നെ ഈ ആത്മാവ് വരാനെങ്ങനെയാണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ഠനാടികളും അദ്ദേഹത്തിൻ്റെ ഞാടി ഞരമ്പുകളൊക്കെ മുറിച്ചിട്ട് ഇങ്ങ് പുറത്ത് വരും. എങ്ങനെ? ഒരു പഞ്ഞിക്കൂട്ടത്തിൽ നമ്മളൊരു ആണിയിട്ടിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും? ആ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് പുറത്ത് വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് പുറത്ത് വന്നാൽ തന്നെ അവിടെ വളരെയധികം ദുർഗന്ധം ഉപമിക്കുന്നുണ്ടാവും. അപ്പം ഈ മലക്കുൽമുഖത്തിൻ്റെ കയ്യിൽ ഇത് കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യും? ഈ മലക്കുകൾ അത് വാങ്ങും, അത് ആ ചാക്കോലത്തെ തുണിയിൽ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പൊതിയുകയും എന്നിട്ട് മുകളിലോട്ട് കയറുകയും ചെയ്യും. മുകളിലോട്ട് കയറി അപ്പോൾ അവിടെയുള്ള മലക്കുകളൊക്കെ ചോദിക്കുന്നു, ഇതാരാണ്, ഈ ആത്മാവ് ആരുടെ ആത്മാവാണ്? അപ്പോൾ പറയാണ്, ഇത് ഇന്ന വ്യക്തിയുടെ മകനായ ആ വ്യക്തിയുടെ ആത്മാവാണ്. അവൻ ഈ ഭൂമിയിൽ അറിയപ്പെട്ട എല്ലാ മോശമായ പേരുകളും ഉണ്ടല്ലോ, അവനെ വിളിക്കപ്പെട്ടതും അവനെ അറിയപ്പെട്ടതുമായിട്ടുള്ള എല്ലാ മോശമായിട്ടുള്ള പേരുകളും അവനെപ്പറ്റി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ ആത്മാവിനെയും കൊണ്ട് മലക്കുകളെത്തും. മലക്കൾ ഒന്നാം ആകാശത്തിലേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞ് വാതിൽ തുറക്കാൻ പറയും, വാതിൽ തുറക്കൂല. ഈ ആത്മാവിന് വേണ്ടി വാതിൽ തുറക്കപ്പെടുകയില്ല. അപ്പോൾ അള്ളാഹു പറയും, ഈ ആത്മാവിനെ അവൻ്റെ കബറിലേക്ക് തന്നെ ഭൂമിയിലേക്ക് തന്നെ മടക്കാൻ പറയും. അങ്ങനെ അവൻ്റെ ആത്മാവിനെ അവൻ്റെ കബറിലേക്ക് അവൻ്റെ ശരീരത്തിൽ കബറിലേക്ക് മടക്കപ്പെടും. അവിടെ രണ്ട് മലക്കുകൾ വരും, അവനെ ഇതാക്കും, അവനെ ഇരുത്തും, എന്നിട്ട് ചോദിക്കും മൻ റബ്ബുക്ക. അപ്പോൾ എനിക്കറിയില്ല, അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല, തൗഹീദ് മനസ്സിലാക്കിയിട്ടില്ല, അവനൊന്നും ഒന്നിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, അവൻ തോന്നിയ പോലെ ഈ ദുനിയാവ് ജീവിച്ചവനായിരുന്നു. അപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. അവനെന്ത് പറയും? ഹാ ഹാ മാതിരി എന്ന് പറയും, എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ എന്താണ്, വളരെയധികം ഭയാനകമായ ശിക്ഷ അവന് ഏൽപ്പിക്കും. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഒമാദീനുക്ക, നിന്റെ ദീൻ എന്താണ്? അപ്പോഴും അവൻ പറയും ഹാ ഹാ മാതിരി, എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ എന്താണ്, അപ്പം വീണ്ടും അവനിക്ക് വളരെ ഭയാനകമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കപ്പെടും. പിന്നെ ചോദിക്കും, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ചോദിക്കും, ഈ വ്യക്തി ആരാണെന്ന് ചോദിക്കും. അന്നേരം പറയും ഹാ ഹാ മാതിരി, എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ എന്താണ്, അവന് വളരെ ഭയാനകമായിട്ടുള്ള ശിക്ഷ അവിടെ അവനിക്ക് അനുഭവിക്കേണ്ടി വരും. അതോടുകൂടി തന്നെ അവൻ്റെ കബറ് എടുക്കപ്പെടും. എത്രത്തോളം എന്ന് വെച്ചിരിക്കണമെങ്കിൽ അവൻ്റെ രണ്ട് വാര്യലുകളും മേലിലേക്ക് മേലോട്ടേക്ക്, അതായത് കൂടി ചേർന്ന് മേലോട്ടേക്ക് പോകുന്ന മാതിരി, അതായത് ഒന്നൊന്നിൻ്റെ മേലിലേക്ക് പോകുന്ന മാതിരി അവൻ്റെ കബറ് എടുക്കപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്, അങ്ങനെ ഇവൻ കിടക്കുന്ന സമയത്ത് അവനിക്ക് നരകത്തിൽ നിന്നൊരു കവാടം തുറക്കാൻ പറയും. നരകത്തിൽ നിന്നൊരു മെത്തയും അതേപോലെ തന്നെ നരകത്തിൽ നിന്നൊരു വസ്ത്രവും ധരിപ്പിക്കപ്പെടാൻ പറയും. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അവൻ കിടക്കുന്ന നേരം അവനിലേക്ക് ഒരു വളരെ വിരൂപിയായിട്ട് ഒരാൾ വരും, വളരെ വിരൂപിയായിട്ടുള്ള ഒരാൾ വരും. അപ്പം ഇദ്ദേഹം ചോദിക്കും, നീ ആരാണെന്ന് ചോദിക്കും. നിന്നെ കണ്ടാൽ തന്നെ വളരെ മോശമായിട്ടുള്ള ആളാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പം പറയും, ഞാൻ നിൻ്റെ തിന്മകളാണെന്ന് പറയും, ഞാൻ നിൻ്റെ തിന്മകളാണെന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം പറയും, അള്ളാഹുവേ ഖിയാമത്ത് നാൾ വരണ്ട, ഖിയാമത്ത് നാൾ വരണ്ട. കാരണം എന്താണ്? ഇതിലും മോശമായ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഖിയാമത്ത് നാൾ വരാനുള്ളത്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരണ്ട വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ അറ്റാച്ച്ഡ് കൊണ്ടിരിക്കും കബറിൽ. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് വളരെ വിദൂരമല്ല. കാരണം ഇന്ന് ഇപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ മരണപ്പെടുക എന്ന് വെച്ചോ, ഇതൊക്കെ സ്റ്റാർട്ടാണ്. അല്ലെങ്കിൽ നമ്മളിപ്പം വീട്ടിൽ പോയിട്ട് കടക്കുന്ന സമയത്ത് മരണം നമ്മളടുത്തേക്ക് മരണം വരാമെന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെ ആ സമയം മുതൽ സ്റ്റാർട്ടാണ്. ഒരു മനുഷ്യനിക്ക് അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളത് ഈ മലക്കുകളെ കണ്ടാൽ തന്നെ തിരിയും. നല്ല വെള്ള മുഖമുള്ള, വെളുത്ത മുഖമുള്ള, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മലക്കുകളാണ് നമ്മൾ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ നമ്മളെവിടെയാണ്? നമ്മൾ അള്ളാഹു, നമ്മൾ തൃപ്തിയാണ്, തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് നല്ലതായിട്ട്, കബറിലുള്ള കാര്യവും അതേപോലെ തന്നെ പരലോകത്തുള്ള കാര്യവും വിചാരണ വിലയുള്ള കാര്യവും ഒക്കെ നമുക്ക് നല്ലതായിരിക്കും. അതേ സ്ഥാനത്ത് വളരെ വിരൂപികളായിട്ടുള്ള, വളരെ ഭയാനകമായിട്ടുള്ള, പേടിപ്പെടുത്തുന്ന മലക്കുകളാണ് നമ്മൾ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണെങ്കിലോ, നമ്മളുടെ അത് കഴിഞ്ഞിട്ടുള്ള കബർ ജീവിതവും അതേപോലെ തന്നെ പരലോകവും അതേപോലെ തന്നെ വിചാരണ വേളയും എല്ലാം മോശമായിരിക്കും. അപ്പോൾ ഇതൊന്നും വളരെ വിദൂരമല്ല. നമ്മുടെ ജീവിതം ഹവേലായിക്കൊണ്ട് കഴിയാൻ വേണ്ടിയുള്ളതല്ല. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ സമയം, അതായത് നമുക്ക് വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു മനുഷ്യനിക്ക് ഒരു 5 ഘട്ടമാണുള്ളത്. ഒന്ന്, അവൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലുള്ള സമയം. അപ്പോൾ അവനേക്ക് എത്ര മാസമാണ് അവന്? 9 മാസമാണ് അവൻ ജീവിച്ചത് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ. 9 മാസം 10 ദിവസം. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ജീവിതം എത്രയാണ്? ഈ ഉമ്മത്തിൻ്റെ ആയുസ് നിസ്സദാശം പറഞ്ഞിട്ടുള്ള 60-70 വയസ്സാണ് ഒരു മനുഷ്യനെ ഇവിടെ ജീവിക്കുന്നത്. അതിനുശേഷം അവൻ്റെ കബർ ജീവിതം എത്രയാണ്? അതായത് അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ, അത് എത്രയാണുള്ള അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അത് എത്ര ആയിരക്കണക്കിന് വർഷങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരണ, 4-ാമത്തെ ഘട്ടം വിചാരണയാണ്. വിചാരണക്ക് എടുക്കാൻ തന്നെ 50,000 വർഷം കഴിയുന്നതാണ്. എല്ലാ നബിമാരുടെ അടുത്തും പോയിട്ട് ശുപാർശ ചെയ്യാൻ വേണ്ടി പറയുകയും ലാസ്റ്റ് നബിസല്ലാസിൻ്റെ അടുത്തേക്ക് എത്തുകയും എന്നിട്ട് അള്ളാഹു നബിസല്ലാസൻ സുജൂദിൽ വീണുകൊണ്ട് കുറേ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം, ദുആ ചെയ്തതിന് ശേഷമാണ് അള്ളാഹു വിചാരണക്കെടുക്കുന്നത്. ആ സമയം 50,000 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗവും നരകവും, അത് കാലാകാല ജീവിതമാണ്. അപ്പോൾ ഇനിയാണ് ശരിക്കുള്ള ജീവിതങ്ങൾ വരാനുള്ളത്. ഒന്ന് കബർ ജീവിതം, അത് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല, അതും 1,000,000 വർഷങ്ങളായിരിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? വിചാരണ നാളുകൾ, അത് 50,000 വർഷം. അത് കഴിഞ്ഞിട്ടോ സ്വർഗവും നരകവും, കാലാകാല ജീവിതം. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്? ഉമ്മാൻ്റെ വയറ്റുള്ള കാലം നമുക്ക് കഴിഞ്ഞുപോയി. ഇപ്പം നമ്മൾ 2-ാമത്തെ ഘട്ടത്തിലുള്ളത്, 60-70 വർഷങ്ങൾ ജീവിക്കും. ഈ സമയം ഫുട്ബോളും കണ്ട് ഇങ്ങനെ ഹവേലായിക്കൊണ്ട് ജീവിക്കാനുള്ള സമയമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എളുപ്പമാക്കി തരട്ടെ. തക്വയോടുകൂടി ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാട്ടെ. റബ്ബനാത്തിന ഫി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബനാ തഖബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം അമീന മിൻ റഹ്മതിക യാ റഹ്മാൻ റഹീം. അക്കിനിസ്സലാം.
memory in the